നമസ്കാരം ശ്രീമതി സിന്ധു സുരകുമാർ, SBS മലയാളം റേഡിയോയിലേക്ക് സ്വാഗതം.
നമസ്കാരം ദീജു.
ഈ ഡൽഹി ബലാത്സംഗ കേസ് കഴിഞ്ഞിട്ട് ഒരു വർഷം പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ മാധ്യമങ്ങളും എല്ലാം തന്നെ അക്കാര്യം വീണ്ടും ഓർക്കുകയും റിപ്പോർട്ട് ചെയ്യുകയും ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു വർഷം കൊണ്ട് ഇന്ത്യയിൽ ഇത്തരം കേസുകളിൽ അല്ലെങ്കിൽ ഇത്തരം ഒരു സാഹചര്യത്തിൽ എന്ത് മാറ്റമുണ്ടായി എന്നാണ് ഇന്ത്യയിലെ ഒരു പ്രമുഖ വനിതാ മാധ്യമ പ്രവർത്തക എന്ന രീതിയിൽ താങ്കൾക്ക് തോന്നുന്നത്?
ദീജു, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നിരാശാജനകം എന്ന് പറയാവുന്ന സ്ഥിതിയാണ് ഉള്ളത്. ഇതിനുശേഷം ഒരുപാട് പ്രഖ്യാപനങ്ങൾ സംസ്ഥാന ഗവൺമെന്റുകളുടെ ഭാഗത്തുനിന്നും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടായി. ഇതിൽ നടന്ന കാര്യം നിയമത്തിൽ വന്ന ഭേദഗതി, അത് റൂളും ചട്ടവും എല്ലാം അനുസരിച്ച് പുതിയ ഭേദഗതിയോടെ പുതിയ നിയമം നിലവിൽ വന്നു. അതനുസരിച്ചിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് ആശ്വാസകരമായ ഒരു കാര്യം. അതിനപ്പുറത്തേക്ക് കാര്യമായ ഒന്നും നടന്നിട്ടില്ല എന്ന് വേണം പറയാൻ. അന്ന് പ്രഖ്യാപിച്ച തരത്തിലുള്ള ഒരു സുരക്ഷാ സംവിധാനവും രാജ്യ തലസ്ഥാനമായ ദില്ലിയിൽ പോലും ഉണ്ടായിട്ടില്ല. ഈ ദിവസങ്ങളിൽ, ഈ നിർഭയ വാർഷിക ദിവസം പോലും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തകൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇപ്പോഴും സ്ത്രീകൾക്ക് സുരക്ഷിതമായി ഇറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് തലസ്ഥാനത്ത് പോലുമുള്ളത്. അന്ന് പ്രഖ്യാപിച്ച നിർഭയ ഫണ്ടിന്റെ 1000 കോടി, അത് എന്തിനു വേണ്ടി ചെലവാക്കും എന്ന് ഇതുവരെ തീരുമാനിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് തീരുമാനിക്കുന്ന കാര്യത്തിൽ രണ്ട് വകുപ്പുകൾ തമ്മിൽ തർക്കം ഒരു വർഷമായിട്ട് തീർന്നിട്ടില്ല. ഇത്തരത്തിലുള്ള ഉത്തരവാദിത്ത ബോധം മാത്രമാണ് കേന്ദ്ര സർക്കാർ പോലും കാണിക്കുന്നത്. ഇന്ന് നമ്മുടെ കേരളത്തിൽ വന്നാല് കേരളത്തിൽ പോലും ഈ നിർഭയ പദ്ധതി എന്നൊരു പദ്ധതി സ്ത്രീകളെ സഹായിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. അതിൽ നിന്ന് അതിന്റെ ഉപദേശക സമിതിയിലെ ഉപദേശക സ്ഥാനം ലിഡ ജേക്കബ് IAS, പഴയ സാമൂഹ്യ ക്ഷേമ ഡയറക്ടർ IAS, മുതിർന്ന ഉദ്യോഗസ്ഥ, അവർ രാജിവെച്ചു. നിരാശ കൊണ്ടാണ് അവർ രാജിവെച്ചത്, ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം. കേരളത്തിൽ ഇതുപോലെ പ്രഖ്യാപിച്ച പ്രത്യേക കോടതികൾ, അത് കൃത്യമായി അത് പ്രവർത്തിച്ചു തുടങ്ങിയിട്ടില്ല. അത് സംബന്ധിച്ച തർക്കങ്ങൾ ഇതുവരെ തീർന്നിട്ടില്ല. കൊച്ചിയിലാണ് കോടതിയുടെ ആസ്ഥാനം എന്നൊക്കെ പറഞ്ഞിരുന്നു, ഇതുവരെ തർക്കം തീർന്നിട്ടില്ല, കോടതി പ്രവർത്തിച്ചിട്ടില്ല. പ്രത്യേക വനിതാ സെൽ, ഇത്തരം കേസുകൾ അന്വേഷിച്ച് കണ്ടെത്താൻ IG സന്ധ്യയുടെ നേതൃത്വത്തിൽ വനിതാ IPS ഓഫീസർമാർ മാത്രമുള്ള ഒരു സംഘത്തെ അന്ന് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയോഗിച്ചിരുന്നു. എത്ര കേസുകൾ കൈമാറി, എത്ര കേസുകൾ അന്വേഷിച്ചു തീർന്നു, എത്ര കുറ്റപത്രമായി, ഇതിന്റെ സ്ഥിതി എന്താണ്, ഒന്നും വ്യക്തമല്ല. ഒരു സംഭവം ഉണ്ടാകുമ്പോൾ കുറെ അധികം പ്രതികരിക്കുക, പ്രഖ്യാപനങ്ങൾ നടത്തുക, എന്തെങ്കിലും ചെയ്തു എന്ന് വരുത്തുക എന്ന സാധാരണ രീതിക്കപ്പുറം മനസാക്ഷിയെ നടിച്ച ഈ സംഭവത്തിലും കാര്യമായിട്ടൊന്നും നടന്നിട്ടില്ല എന്ന് വേണം പറയാൻ. ബിജു,
ഇതിൽ കഴിഞ്ഞ ദിവസം വന്ന ഒരു റിപ്പോർട്ട്, കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീ പീഡന കേസുകളുടെ എണ്ണം ഇരട്ടിയായി ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണല്ലോ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഇതൊരു പക്ഷേ കൂടുതൽ ധൈര്യത്തോടുകൂടി സ്ത്രീകൾ ഈ സംഭവം പുറത്തു പറയാനും പോലീസിനെ അറിയിക്കാനും മുന്നോട്ട് വരുന്നത് കൊണ്ടാണോ, അതോ സ്ത്രീ പീഡനങ്ങൾ ഉണ്ടായിരിക്കുന്ന ഒരു വർധനവാണോ, എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്?
സ്ത്രീ പീഡനങ്ങളുടെ വർധനവ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് എന്ന് വേണം കരുതാനായിട്ട്. കാരണം ഈ നിർഭയ സംഭവം ഒരു വല്ലാത്ത ബോധം സാധാരണ സ്ത്രീകൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയിട്ടുണ്ട്. സുരക്ഷിതരായി ജീവിക്കാനുള്ള അവകാശം നമുക്കുണ്ട് എന്നൊരു ബോധം ഒരുപാട് സ്ത്രീകൾക്ക് കൂടുതലായി വരുന്നുണ്ട്. അതൊരു അത് നൽകുന്ന ഒരു പ്രത്യേക ധൈര്യം ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് വിചാരിക്കണം. കാരണം ഇപ്പം കേരളത്തിലാണെങ്കിൽ സൗമ്യ, ഗോവിന്ദസ്വാമി എന്ന ഒറ്റ കയ്യൻ ബലാത്സംഗം ചെയ്തു വന്ന സൗമ്യയുടെ അമ്മയൊക്കെ പറയുന്ന, അതുപോലെയുള്ള ആളുകൾ പറയുന്ന, നിർഭയയുടെ അമ്മ പറയുന്ന, സമൂഹം നമ്മോടൊപ്പം നിൽക്കുന്നു എന്ന ഒരു തോന്നൽ ഇതിൽ ഇരകളാക്കപ്പെടുന്ന ആളുകൾക്കുണ്ട്. ആ ഒപ്പം നിൽക്കുന്നു എന്നുള്ള തോന്നൽ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യാൻ സഹായകമായി എന്ന് വേണം കരുതാൻ. നമ്മുടെ കോഴിക്കോട് പന്തിരിക്കരയിൽ സ്കൂൾ വിദ്യാർത്ഥിനികളെ കൊണ്ടുപോകുന്ന സെക്സ് റാക്കറ്റ്, സാധാരണഗതിയിൽ കൊച്ചു പെൺകുട്ടികൾ ഇതിൽ ഉൾപ്പെട്ടാൽ രക്ഷിതാക്കൾ കേസ് കൊടുത്ത് അത് പരസ്യമാക്കാതെ എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കാനാണ് ഇന്ന് വരെ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇനി ഒരാൾക്കും അതുണ്ടാവരുത് എന്ന ബോധത്തോടുകൂടി, എന്ന ബോധ്യത്തോടുകൂടി ഇവര് കേസ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കേരളത്തിൽ തന്നെ എത്രയോ അധികം കേസുകളുണ്ട്. ഇപ്പൊ ജസ്റ്റിസ് ഗാംഗുലിക്കെതിരായ ആ പെൺകുട്ടി ബ്ലോഗിൽ എഴുതിയ ആ പരാതി പോലും, തരുൺ തേജ്പാലിനെതിരെ വന്ന സഹപ്രവർത്തകൻ നൽകിയ ഞെട്ടിപ്പിക്കുന്ന പരാതി, ഇതെല്ലാം പണ്ടൊരു കാലത്താണെങ്കിൽ ഒരുപക്ഷെ അടക്കി വെച്ചേനെ, അത് അടക്കി വെക്കേണ്ടതല്ല, അവകാശമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ സ്ത്രീകൾക്കൊരു കൂടുതൽ ബോധം ഉണ്ടായിട്ടുണ്ട്, കൂടുതൽ സമൂഹത്തിന് ഒരു ബോധ്യം ഉണ്ടായിട്ടുണ്ടെന്ന് വേണം കരുതാൻ. അതുകൊണ്ടാണ് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്, പീഡനങ്ങൾ വർദ്ധിക്കുകയല്ല ചെയ്തതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
പക്ഷെ അതോടൊപ്പം തന്നെ നോക്കേണ്ട ഒരു കാര്യം, കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് വർദ്ധിക്കുമ്പോഴും കേസുകൾ കെട്ടിക്കിടക്കുന്നത് വർദ്ധിക്കുന്നു. ഒരുപക്ഷെ ഡൽഹി കൂട്ടബലാത്സംഗ കേസിൽ വളരെ പെട്ടെന്ന് ഒരു തീർപ്പാക്കി ശിക്ഷ വിധിച്ചിരുന്നുവെങ്കിലും ഇപ്പോഴത്തെ കണക്കുകൾ പ്രകാരം 23,000 സ്ത്രീപീഡന കേസുകൾ ഇന്ത്യയിൽ കെട്ടിക്കിടക്കുന്നുവെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ശിക്ഷിക്കപ്പെടുന്നവരുടെ എണ്ണവും വളരെ കുറവാണ്, കുറഞ്ഞു വരികയാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ സ്ത്രീകൾക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ ഒരു ആത്മവിശ്വാസം അതില്ലാതാകില്ലേ?
തീർച്ചയായിട്ടും ബിജു, അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഒരു നിയമം പാസാക്കിയതിനപ്പുറം അത് നടപ്പാക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങൾ, സമൂഹത്തിന് ബോധ്യം വന്നു, അവർക്ക് സ്ത്രീകൾക്ക് കൂടുതൽ ധൈര്യം വന്നു, അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യാൻ ഉള്ള സംഭവങ്ങൾ കൂടി എന്നത് ഒരു ഭാഗം. പക്ഷെ ഇതിനനുസൃതമായ പ്രവർത്തനങ്ങൾ ഇനി അപ്പുറത്ത് നടത്തേണ്ടത് ഭരണകൂടങ്ങളാണ്, അത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളുമാണ്. അക്കാര്യത്തിൽ ഒരു കാര്യം പോലും നടന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പൊ സൂര്യനെല്ലി കേസ്, എങ്ങും എങ്ങും എത്താതെ ഒരു പാവം പെൺകുട്ടിയുടെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വിദുര കേസ്, 15-ഉം 16-ഉം വർഷമായിട്ട് ഇനിയും പഴയ പ്രതികൾ രൂപവും ഭാവവും മാറി അവരെ 14 വർഷത്തിന് ഇപ്പുറം ആ പെൺകുട്ടിക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത് പെൺകുട്ടിയുടെ കുറ്റമായി മാറുകയാണ്. നമ്മുടെ കൺമുന്നിൽ തന്നെ ഉണ്ട് ഒരുപാട് ഉദാഹരണങ്ങൾ. ഒരു കേസിലും ശിക്ഷ വരുന്നില്ല, ശിക്ഷിക്കപ്പെടുന്നില്ല, കേസുകൾ കെട്ടിക്കിടക്കുന്നു, നീണ്ടുപോകുന്നു. ഒടുവിൽ ബിജുവിന് അറിയാലോ, മുസഫർ നഗറിലെ ബലാത്സംഗം ചെയ്യപ്പെട്ട പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി പറഞ്ഞിട്ട് FIR എടുത്തതല്ലാതെ അറസ്റ്റ് ചെയ്യാനോ അതിനെ മുന്നോട്ട് പോകാനോ അവിടെ തയ്യാറായിട്ടില്ല. അതിന് അത് വർഗീയ കലാപത്തിലും അതുകൂടെ അനുബന്ധിച്ച ഒരുപാട് സംഭവങ്ങളിലേക്ക് പോവുകയാണ്. ഈ തരത്തില് ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ട നടപടികൾ കൃത്യസമയത്ത് കൃത്യമായി ഉണ്ടാകുന്നില്ല. ഈ നിർഭയ പോലുള്ള സംഭവം രാജ്യം കാണാത്ത, ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ, ലോക ശ്രദ്ധയാകർഷിച്ച ജനകീയ പ്രക്ഷോഭത്തിന്, ആരും ആഹ്വാനം ചെയ്യാത്ത ഒരു പ്രക്ഷോഭത്തിന് വഴി തെളിച്ചിട്ട് പോലും നമ്മുടെ സർക്കാരുകൾ പാഠം പഠിക്കുന്നില്ല. അത് ഇനി എന്തെങ്കിലും നടന്ന് ഇതുപോലെ ഒരു വലിയ പ്രക്ഷോഭം ഉണ്ടാകുമ്പോൾ ഇതുപോലെ ഒരു പ്രഖ്യാപനം വരുമെന്നതിനപ്പുറം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിരാശാജനകം എന്ന് തന്നെ പറയേണ്ടി വരും.
ശ്രീമതി സിന്ധുസുമാർ, ഇതിലൊരു കാര്യമുള്ള നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർക്ക് ഇതിൽ ഇത്തരം സാഹചര്യങ്ങളെ ഇങ്ങനെ പോകുന്നതിൽ പങ്കില്ല എന്ന് പറയാൻ കഴിയുമോ? ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമല്ലേ മാധ്യമങ്ങളും ഈ വിഷയങ്ങൾ ഉയർത്തുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു കേസിൽ സജീവമായി നിലനിർത്തിക്കൊണ്ടു പോകാൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ടോ? എന്താണ് തോന്നുന്നത്?
ഒരു പരിധി വരെ കുറച്ചൊക്കെ ശരിയായിരിക്കാം, പക്ഷെ ഒരു പരിധി വരെ മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ. ഈ ശ്രമത്തിന് പിന്നിൽ ചിലപ്പോൾ ചില മാധ്യമങ്ങൾക്കെങ്കിലും ചിലതരം താല്പര്യങ്ങൾ ഉണ്ടാവാം, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ കൂടി ചില സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും, മറ്റ് സംസ്ഥാനങ്ങളിൽ മാധ്യമങ്ങൾ ഇത്രയും ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയാൻ ഞാൻ ആളല്ല. പക്ഷെ കേരളത്തിലെങ്കിലും ഇത്തരം സംഭവങ്ങളുടെ പിന്നാലെ കുറെ നാളെ കൊണ്ടു നടന്ന ഒരു അന്വേഷണം പ്രഖ്യാപിക്കാൻ, അവിടെ വരെ എത്തിക്കാൻ മാധ്യമങ്ങൾക്ക് കഴിയുന്നുണ്ട്. അതിനുശേഷം ഇതിലൊന്നും നടക്കുന്നില്ല എന്ന് പറയാൻ മാധ്യമങ്ങൾ തയ്യാറാവുന്നുണ്ട്. ചൂണ്ടിക്കാണിക്കലുകൾ നടക്കുന്നുണ്ട്, ആ ചൂണ്ടിക്കാണിക്കലുകൾക്ക് ഫലമുണ്ടാകുന്നില്ല. ഇപ്പോ ഈ നിർഭയ വാർഷികത്തിന്റെ അന്ന് നമ്മൾ ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയുണ്ട്, ഹെൽപ്പ് ലൈനുകൾ പ്രവർത്തിക്കുന്നില്ല എന്ന്. വനിതകൾക്ക് വേണ്ടി എല്ലാ ജില്ലയിലും സ്ഥാപിച്ച ഹെൽപ്പ് ലൈനുകൾ, ഇതേ ഹെൽപ്പ് ലൈനുകൾ പ്രവർത്തിക്കുന്നില്ല എന്ന് 3 മാസം മുമ്പും നമ്മൾ റിപ്പോർട്ട് കൊടുത്തിരുന്നു. അന്ന് ഉടനെ ശരിയാക്കാം എന്ന് പറഞ്ഞ ഭരണകൂടം 3 മാസത്തിന് ഇപ്പോഴും വീണ്ടും നമ്മൾ അത് റീവിസിറ്റ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒന്നും ചെയ്തിട്ടില്ലാന്ന് വീണ്ടും നമ്മൾ പറയുന്നു. ഇനി ഒരു 3 മാസം കഴിയുമ്പോൾ വീണ്ടും നമുക്കിത് പറയാനേ പറ്റും. ഇത് ചെയ്യേണ്ടത് സർക്കാരും ഉദ്യോഗസ്ഥരും അതുപോലെ അധികൃതരുമാണ്. അവരത് ചെയ്യുന്നില്ല എന്ന് ചൂണ്ടിക്കാണിക്കാൻ മാത്രമേ മാധ്യമങ്ങൾക്ക് പറ്റുന്നുള്ളൂ.
തീർച്ചയായും വളരെയധികം നന്ദി ശ്രീമതി സിന്ധു സൂര്യകുമാർ ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിനെ.
നന്ദി ബിജു.